ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. സിംഗപ്പൂർ പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്നത്തിന് രാഷ്ട്രപതി ഭവനിൽ ഊഷ്മള വരവേൽപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സിംഗപ്പൂർ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. നിർണായക ഘട്ടം പൂർത്തിയാക്കി ISRO സ്പേഡെക്സ് ദൌത്യം. ഡോക്കിംഗ് പ്രക്രിയ വിജയകരം. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ നാളെ തുടക്കമാകും. സുപ്രീംകോടതി ജഡ്ജിയായി ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ സത്യപ്രതിജ്ഞ ചെയ്തു. ഗാസയിലെ താൽക്കാലിക വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC മുംബൈ സിറ്റിയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ സന്ദർശനം തുടരുന്ന സിംഗപ്പൂർ പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്നത്തിന് രാഷ്ട്രപതി ഭവനിൽ ഇന്ന് ഊഷ്മള വരവേൽപ്പ് നൽകി. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു സ്വീകരണം. സിംഗപ്പൂർ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി ഇന്ന് ഔദ്യോഗിക കൂടിക്കാഴ്ച നടത്തും. ഡിജിറ്റൽ മേഖല, സുസ്ഥിര വികസനം എന്നിവയിൽ പുതിയ സഹകരണ സാധ്യതകൾ ഇരു രാജ്യങ്ങളും പരിശോധിച്ചു വരികയാണെന്ന് തർമൻ ഷൺമുഖരത്നം പറഞ്ഞു. ഗുജറാത്ത് ഗിഫ്റ്റ് സിറ്റിയുമായി സഹകരിച്ചുള്ള ഡാറ്റ ഇടനാഴി, ഇന്ത്യ സിംഗപ്പൂർ പുനരുപയോഗ ഊർജ്ജ ഇടനാഴി എന്നിവ സംബന്ധിച്ച് ചർച്ച നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. സെമി കണ്ടക്ടർ, പുതുതലമുറ വ്യവസായ പാർക്കുകൾ, വ്യാപാരം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ നയതന്ത്ര പങ്കാളിത്തം വർദ്ധിപ്പിക്കുമെന്നും സിംഗപ്പൂർ പ്രസിഡന്റ് വ്യക്തമാക്കി.
India was one of the first few countries to recognize Singapore's independence in 1965, and since then our relationship has grown by bound. It's a natural partnership between a small country Singapore and a very large country India, but we found ways to cooperate in ways that are near our mutual interests in a whole range of areas. Our business relationships are thriving. In fact, Singapore's the largest investor in India for many years now.
5 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ തർമൻ ഷൺമുഖരത്നം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അദ്ദേഹം നാളെ ഒഡീഷ സന്ദർശിക്കും. രാജ്യത്ത് സ്റ്റാർട്ടപ്പ് സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തിവരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സംരംഭത്തിന്റെ 9ാം വാർഷികത്തോടനുബന്ധിച്ച് സമൂഹമാധ്യമത്തിലൂടെ ആശംസാ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. യുവജനങ്ങളെ ശാക്തീകരിക്കുന്നതിനും അവരുടെ നൂതന ആശയങ്ങളെ വിജയകരമായ സ്റ്റാർട്ടപ്പുകളാക്കി മാറ്റുന്നതിനും സംരംഭത്തിലൂടെ സാധിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ പരിപാടിയുടെ വിജയം രാജ്യത്തിന്റെ ചലനാത്മകവും ആത്മവിശ്വാസമുള്ളതുമായ ഭാവിക്ക് സഹായകമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. രാജ്യത്ത് ഊർജ്ജസ്വലമായ സംരംഭകത്വ അന്തരീക്ഷം രൂപപ്പെടുത്താനാണ് കേന്ദ്ര സർക്കാർ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി ആവിഷ്കരിച്ചത്. സ്റ്റാർട്ടപ്പ് രംഗത്ത് ലോകത്ത് 3ാം സ്ഥാനമാണ് ഇന്ത്യയ്ക്കുള്ളത്. സ്പേഡെക്സ് ദൌത്യത്തിലെ നിർണായക ഘട്ടമായ ഡോക്കിംഗ് പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി ISRO. 2 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന ഘട്ടമാണിത്. ഇതോടെ സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. തിളക്കമാർന്ന ഈ നേട്ടത്തിൽ ISRO ശാസ്ത്രജ്ഞരെയും ബഹിരാകാശ സമൂഹത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. രാജ്യത്തിന്റെ ഭാവി ബഹിരാകാശ ദൌത്യങ്ങൾക്ക് ഈ നേട്ടം സുപ്രധാന ചവിട്ടുപടിയാണെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അവിശ്വസനീയമായ നേട്ടമാണ് ISRO കൈവരിച്ചതെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് വിശേഷിപ്പിച്ചു. ഭാരതീയ അന്തരീക്ഷ നിലയം, ചന്ദ്രയാൻ 4, ഗഗൻയാൻ ഉൾപ്പെടെ ഇന്ത്യയുടെ ഭാവി ദൌത്യങ്ങൾക്ക് ഇത് മുതൽക്കൂട്ടാവുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര യാത്രക്കാർക്ക് സുഗമവും സുരക്ഷിതവുമായ ലോകോത്തര എമിഗ്രേഷൻ സൌകര്യം ഉറപ്പാക്കുന്ന പരിപാടിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് തുടക്കമിടും. മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ബാംഗ്ലൂർ, ഹൈദരാബാദ്, കൊച്ചി, അഹമ്മദാബാദ് വിമാനത്താവളങ്ങളിലാണ് അതിവേഗ ഇമിഗ്രേഷൻ വിശ്വസ്ത സഞ്ചാരി സംവിധാനം കേന്ദ്രമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യുക. രാജ്യത്തെ 21 വിമാനത്താവളങ്ങളിൽ ഈ സൌകര്യം നടപ്പാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സുപ്രീംകോടതി ജഡ്ജിയായി ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സത്യവാചകം ചൊല്ലിക്കൊടുത്തു. എറണാകുളം പറവൂർ സ്വദേശിയായ ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ കേരള ഹൈക്കോടതി ജഡ്ജിയായും പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ലോ അക്കാദമി ലോ കോളേജിൽ നിന്ന് നിയമ ബിരുദം നേടിയ അദ്ദേഹം 1991 അഭിഭാഷകനായി പ്രാക്ടീസ് ആരംഭിച്ചത്. 2007 മുതൽ 2011 വരെ കേരള സർക്കാരിന്റെ സ്പെഷ്യൽ പ്ലീഡറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സുപ്രീംകോടതി കൊളീജിയം നൽകിയ ശുപാർശ പ്രകാരം അദ്ദേഹത്തെ സുപ്രീംകോടതി ജഡ്ജിയായി നിയമിക്കാൻ തിങ്കളാഴ്ചയാണ് കേന്ദ്രം അനുമതി നൽകിയത്. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി കർണാടകയിലെത്തിയ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറെ, ഗവർണർ തവർചന്ദ് ഗെവലോട്ട്, കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി തുടങ്ങിയ പ്രമുഖർ ചേർന്ന് സ്വീകരിച്ചു. ധാർവാഡിലെ കാർഷിക കോളേജിൽ നടക്കുന്ന അമൃത് മഹോത്സവത്തിലും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലും ശ്രീ ധൻകർ ഇന്ന് മുഖ്യാതിഥിയായി പങ്കെടുക്കും.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ നാളെ തുടക്കം. February 7 സംസ്ഥാന ബജറ്റ്. March 28 വരെയുള്ള കാലയളവിൽ 27 ദിവസമായിരിക്കും സഭ ചേരുക. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ January 20 മുതൽ 22 വരെയും സംസ്ഥാന ബജറ്റിന്മേലുള്ള ചർച്ച February 10 മുതൽ 12 വരെയും നടക്കും. ഐടി മേഖലയിലെ പങ്കാളിത്തത്തിൽ സംസ്ഥാനം വൻ മുന്നേറ്റം കൈവരിച്ചതായി മന്ത്രി പി രാജീവ്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഐടി കമ്പനികളുടെ മേധാവികളുമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര നിക്ഷേപക സംഗമത്തിന് മുന്നോടിയായാണ് പരിപാടി സംഘടിപ്പിച്ചത്.
Ease of doing business in Kerala has been ranked the number 1 first time in the history. This continuous effort from 2016, we have made several amendments to the existing legislations and acts and rules. 2016 IT sector thana 75,000 IT professionals undayirunnu. Ippo 2.5 lakhs IT professionals are working in the state of Kerala. Umanai mukhyamantri inde meethuthathil ella meghalagalayum koorthanakkiyana porthikku. Ease of doing business il namukku rank kittumathu ella vaguppukalilum veruthiya maattangal vaagayittanu.
കൊച്ചി ഡയലോഗ് 2025 ആദ്യ പതിപ്പ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും കൊച്ചിയിലെ സെന്റർ ഫോർ പബ്ലിക് പോളിസി റിസർച്ചിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയും GCC രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് സംബന്ധിച്ച ചർച്ചകൾ ഇതിൽ നടക്കും. നെയ്യാറ്റിൻകര സമാധി വിവാദത്തിൽ കല്ലറ തുറന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഗോപൻസ്വാമി എന്നറിയപ്പെടുന്ന ആറാലുംമൂട് സ്വദേശിയുടെ കല്ലറ കനത്ത പോലീസ് സുരക്ഷയിൽ ഇന്ന് രാവിലെ തുറന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയായിരുന്നു. കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും എതിർപ്പുണ്ടായില്ല. കല്ലറ പൊളിക്കുന്ന നടപടി തടയണമെന്ന കുടുംബത്തിന്റെ ആവശ്യം ഹൈക്കോടതി ഇന്നലെ തള്ളിയിരുന്നു. മുംബൈയിലെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ മോഷ്ടാവിന്റെ ആക്രമണത്തിൽ ബോളിവുഡ് താരം സെയ്ഫ് അലിഖാന് പരിക്ക്. 6 കുത്തുകളേറ്റ് അദ്ദേഹത്തെ ഇന്ന് പുലർച്ചെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ വീട്ടിലുള്ളപ്പോഴാണ് മോഷ്ടാവ് കടന്നുകയറിയത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയിക്കാമെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. പരിക്കുകളിൽ ഒന്ന് നട്ടലിന് സമീപമാണേറ്റത്. സംഭവത്തിൽ 3 പേരെ മുംബൈ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗാസയിലെ താൽക്കാലിക വെടിനിർത്തൽ കരാറിനെയും ബന്ദികളെ മോചിപ്പിക്കാനുള്ള ധാരണയും സ്വാഗതം ചെയ്ത് ഇന്ത്യ. ഗാസയിലെ ജനങ്ങൾക്ക് സുരക്ഷിതവും സുസ്ഥിരവുമായ മാനുഷിക സഹായം ലഭ്യമാക്കുന്നതിന് കരാർ വഴിയൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. 42 ദിവസം നീണ്ടുനിൽക്കുന്ന വെടിനിർത്തൽ കരാർ ഞായറാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. ഖത്തർ പ്രധാനമന്ത്രിയാണ് കരാർ സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത്. യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് കരാറിനെ സ്വാഗതം ചെയ്തു. മേഖലയിൽ സമാധാനത്തിലേക്ക് നയിക്കുന്നതിൽ നിർണായകമായ ചുവടുവയ്പാണിതെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. കരാർ ഐതിഹാസികമാണെന്നാണ് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC മുംബൈ സിറ്റിയെ നേരിടും. രാത്രി 7:30 ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 19 ഈ വർഷത്തെ ആദ്യ മൻ കി ബാത്താണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGOV ഓപ്പൺ ഫോറത്തിലോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നാളെ വരെ പങ്കുവയ്ക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. സിംഗപ്പൂർ പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്നത്തിന് രാഷ്ട്രപതി ഭവനിൽ ഊഷ്മള വരവേൽപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സിംഗപ്പൂർ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. നിർണായക ഘട്ടം പൂർത്തിയാക്കി ISRO സ്പേഡെക്സ് ദൌത്യം. ഡോക്കിംഗ് പ്രക്രിയ വിജയകരം. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ നാളെ തുടക്കം. സുപ്രീംകോടതി ജഡ്ജിയായി ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ സത്യപ്രതിജ്ഞ ചെയ്തു. ഗാസയിലെ താൽക്കാലിക വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC മുംബൈ സിറ്റിയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 6:30.